2020 ജൂൺ 5 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 5-ാം പേജിൽ നിന്ന് ഭൂമിയുടെ ആരോഗ്യം നോക്കണം. ലോക പരിസ്ഥിതി ദിനത്തിൽ CTCRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ജി ബൈജു എഴുതിയ ലേഖനം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ജൈവ വൈവിധ്യമാണ്. ലോകമാകമാനം കൊറോണയുടെ ദിനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമാണെന്ന് കാണാം. ഭൂമിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൊറോണ പോലുള്ള രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ധാരാളം രോഗങ്ങളിൽ ഒന്നാണെന്നതും ഈ പ്രമേയത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. 4500 കോടി വർഷം പഴക്കമുള്ള ഭൂമിയിൽ ജീവൻ അങ്കുരിച്ചത് 450 കോടി വർഷം മുൻപാണെങ്കിലും വെറും 300,000 വർഷം മുൻപ് മാത്രം ഭൂമുഖത്ത് വന്ന മനുഷ്യൻ സകല ചരാചരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തത് മുതലാണ് ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ലോകത്ത് 80 ലക്ഷത്തിലധികം സസ്യജന്തു സൂക്ഷ്മജീവി സ്പീഷീസുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 2.5 ലക്ഷത്തോളം വരും സസ്യജാലങ്ങൾ. ആദിമകാലം തൊട്ട് നോക്കിയാൽ മനുഷ്യൻ 7000 സ്പീഷീസുകൾ ആഹാരമായി ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്നത് ചുരുങ്ങി വെറും 30 സ്പീഷീസുകളാണ് മുഖ്യ ആഹാരത്തിലുള്ളത്. ഇതിൽ തന്നെ ചോളം, അരി, ഗോതമ്പ് എന്നീ 3 വിളകൾ മാത്രമാണ് ഇന്ന് ഭക്ഷ്യ ഊർജത്തിന്റെ പകുതിയിലധികവും തരുന്നത്. ഈ വസ്തുതകളെല്ലാം മനുഷ്യ ഇടപെടലുകൾ മൂലം ജൈവ വൈവിധ്യ ശോഷണം ത്വരിതപ്പെട്ടതിന്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചെടികളുടെ കാര്യത്തിലെന്ന പോലെ ജന്തുജാലങ്ങളുടെ കാര്യത്തിലും സൂക്ഷ്മജീവികളുടെ കാര്യത്തിലുമെല്ലാം ഇതേ മാറ്റം ഉണ്ടായി. ദ്രുതഗതിയിലുള്ള ജീവജാല നഷ്ടപ്പെടലുകൾ പ്രകൃതി നശീകരണവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവുമായി നോക്കുമ്പോൾ ഭൗമാന്തരീക്ഷ താപനില ഇന്ന് 1.6 ഡിഗ്രി വർദ്ധിച്ചു. സമുദ്രനിരപ്പ് 20 സെന്റിമീറ്റർ ഉയർന്നു. കാർബൺ ഡയോക്സൈഡ് 300-ൽ നിന്ന് 416 PPM ആയി. ഈ മാറ്റങ്ങളും ജൈവ വൈവിധ്യ ശോഷണത്തിനും അതിന്റെ പലായനത്തിനും കാരണമായി. അടുത്ത കാലത്തായി കാണുന്ന കാട്ടുതീ, രോഗകീടാക്രമണങ്ങൾ എന്നിവയും ഇതുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം അടുത്ത കാലത്തായി നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാന പ്രതിഭാസങ്ങളായ വെള്ളപ്പൊക്കം, വരൾച്ച, ഉയർന്ന വേനൽ ചൂട് എന്നിവയെല്ലാം ജൈവ വൈവിധ്യ ശോഷണവുമായി ബന്ധപ്പെട്ടതാണ്. വനനശീകരണവും അസുസ്ഥിര വികസന പ്രവർത്തനങ്ങളും സസ്യജന്തു സൂക്ഷ്മജീവി വൈവിധ്യത്തെ സാരമായി ബാധിച്ചു. ഒരു കാലത്തുണ്ടായിരുന്ന 17,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ശോഷിച്ച് ഇന്ന് വെറും 1,700 ഹെക്ടർ മാത്രമാണ് ഉള്ളത്. വിവിധ ഇനം സ്പീഷീസുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് മുഖ്യമായും ചൂരൽ, പൂക്കൈത, ഒതളം എന്നിവ മാത്രമാണ് കാണുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വിപുലീകരണത്തിനുമുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുകയും നടപടിയെടുക്കുകയുമാണ് ഈ ദിനത്തിൽ ചെയ്യേണ്ടത്. ഒന്നാമതായി, സ്വാഭാവിക വനങ്ങളെ അതേപടി നിലനിർത്തി അവിടെ യാതൊരു മാനുഷിക പ്രവൃത്തികളും അനുവദിക്കാതിരിക്കുകയും അവയുടെ ജലവാഹക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യണം. രണ്ടാമതായി, നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ജലസ്രോതസ്സുകളായ 44 നദികൾ, നീരുറവകൾ, കുളങ്ങൾ, തടാകങ്ങൾ, കിണറുകൾ, കനാലുകൾ എന്നിവയുടെയും സംരക്ഷണമാണ്. ജലസ്രോതസ്സുകളുടെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നത് സസ്യജന്തുജാല വൈവിധ്യം സ്വാഭാവികമായി വർദ്ധിപ്പിക്കും. മൂന്നാമതായി പ്രാധാന്യം നൽകേണ്ടത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ്. ഇതിനായി അതത് ഗ്രാമങ്ങളിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന മാവ്, പ്ലാവ്, മറ്റ് ഫലവൃക്ഷങ്ങൾ എന്നിവ കണ്ടെത്തി അവയുടെ തൈകൾ തയ്യാറാക്കി നൽകണം. ഒരാൾ ഒരു തൈ നട്ടാൽ കേരളത്തിൽ 3,48,00,000 തൈകൾ നടാം. 10 വർഷം പ്രായമാകുമ്പോൾ വർഷം തോറും 870 കോടി കിലോ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും പ്രകാശ സംശ്ലേഷണത്തിനായി വലിച്ചെടുക്കും. നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും ലഭ്യമാക്കാം. നാലാമതായി, പരിസ്ഥിതി സൗഹൃദ കൃഷി പ്രോത്സാഹിപ്പിക്കണം. പരമ്പരാഗത വിത്തിനങ്ങളും പശു, കോഴി തുടങ്ങിയവയുടെ നാടൻ ഇനങ്ങളും വളർത്തുന്ന കർഷകർക്ക് സാമ്പത്തിക പ്രോത്സാഹനം ഉറപ്പാക്കണം. വയനാട്ടിലുള്ള കേളു പയർ, കാസർഗോട്ടുള്ള കൂനൻ പീച്ചിൽ, പാലക്കാട്ടുള്ള വിത്തിനശ്ശേരി വെണ്ട, തൃശൂരുള്ള പൊട്ടുവെള്ളരി, പത്തനംതിട്ടയുള്ള പുല്ലാട് കപ്പ, തിരുവനന്തപുരത്തുള്ള വ്ളാത്താങ്കര ചീര പോലുള്ള ഒട്ടനേകം പരമ്പരാഗത വിത്തിനങ്ങൾ നമുക്കുണ്ട്. കൂടാതെ ഭൗമസൂചികാ പദവി ലഭിച്ച നവരയരി, പാലക്കാടൻ മട്ട, മലബാർ കുരുമുളക്, പൊക്കാളി അരി, വാഴക്കുളം പൈനാപ്പിൾ, വയനാട് ഗന്ധകശാല അരി, വയനാട് ജീരകശാല അരി, ചെങ്ങാലിക്കോടൻ നേന്ത്രൻ എന്നിവയെല്ലാം പ്രാദേശിക പ്രാധാന്യം നൽകി പ്രചരിപ്പിക്കണം. പശു, കോഴി തുടങ്ങിയ നാടൻ ഇനങ്ങൾ വേറെയും. ഇവയുടെയെല്ലാം ജീൻ ബാങ്ക് പ്രാദേശികാടിസ്ഥാനത്തിൽ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ വേണം. അതുവഴി അവ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. നാടൻ ഇനങ്ങളോടൊപ്പം അവയുടെ വന്യബന്ധു സ്പീഷീസുകളെ കൂടി സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അഞ്ചാമതായി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഓരോ വില്ലേജിലും ഉണ്ടായിരുന്ന പരമ്പരാഗത അറിവുകളും പ്രായോഗിക രീതികളും രേഖപ്പെടുത്തിയ പ്രമാണങ്ങൾ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കണം. അതത് പ്രദേശങ്ങളിലുള്ള കാവുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കണം. അതുവഴി തദ്ദേശീയമായ ജൈവ വൈവിധ്യ പൈതൃക ഇടങ്ങളായി ഇവയെ സൂക്ഷിക്കാൻ സാധിക്കും. അന്തരീക്ഷ താപനില ഇനി 2 ഡിഗ്രി കൂടി വർദ്ധിച്ചാൽ ഭൂമിയുടെ കരപ്രദേശത്തിന്റെ 1/3 മരുഭൂമിയായി മാറുമെന്നും മനുഷ്യൻ തന്നെ 500 മുതൽ 1000 വർഷത്തിനകം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമാകുമെന്നുമുള്ള ശാസ്ത്ര പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകാതിരിക്കാൻ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകാൻ ഈ ദിനാഘോഷം കാരണമാകട്ടെ.